SBS റേഡിയോ.
ഒറ്റയ്ക്കൊരു ഇരുട്ടുമുറിയിലിരുന്ന് മനസ്സിലെ ദേഷ്യമോ സന്തോഷമോ ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരാൾ താൻ അവിടെ ഒറ്റയ്ക്കല്ലെന്നും നൂറുകണക്കിന് പേർ തന്നെ നോക്കിയിരിപ്പുണ്ടെന്നും തിരിച്ചറിയുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? സമൂഹ മാധ്യമങ്ങൾ അഥവാ സോഷ്യൽ മീഡിയയിലെ നമ്മുടെ ഓരോരുത്തരുടെയും ഇടപെടൽ ഇത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വീടിന്റെ ഒരു ഒഴിഞ്ഞ കോണിൽ ഒറ്റയ്ക്കിരുന്ന് സ്വന്തം മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങൾ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ആളുകളുടെ ന്യൂസ് ഫീഡുകളിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇത്തരത്തിൽ ഇരുട്ടുമുറിയാണ് എന്ന വിശ്വാസത്തിൽ തുടങ്ങുന്ന ചർച്ചകളാകട്ടെ അതിനപ്പുറം വിശാലമായ ലോകത്തേക്ക് എത്തുകയും അനുകൂല അഭിപ്രായങ്ങളും എതിർപ്പുകളും ഒക്കെ ഉയർത്തുകയും ചെയ്യുമ്പോഴാണ് അത് സിറ്റിസൺ ആക്ടിവിസം ആയി മാറുന്നത്. സിറ്റിസൺ ആക്ടിവിസം എന്താണെന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ സന്നദ്ധ സംഘടനയായ ഓക്സ്ഫാമിന്റെ ഗവേഷണ വിഭാഗം തലവൻ ഡങ്കൻ ഗ്രീൻ വിശദീകരിക്കുന്നുണ്ട്. പല വ്യക്തികളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം സാമൂഹികമായ ചലനങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണത്. ഇന്ന് ലോകം മുഴുവനും ഇത് വർദ്ധിച്ചു വരുന്നതിന്റെ കാരണങ്ങൾ അദ്ദേഹം പറയുന്നത് പലതാണ്. സാക്ഷരത, വിദ്യാഭ്യാസം, നീതിയെയും അവകാശങ്ങളെയും കുറിച്ചുള്ള ആളുകളുടെ കൂടി വരുന്ന ബോധ്യം എന്നതിന്റെ കൂടെ സാങ്കേതിക വിദ്യയ്ക്കും വലിയൊരു പങ്കുണ്ട് എന്നും അദ്ദേഹം കരുതുന്നു. പുതിയ കാലത്ത് ഒരുപക്ഷെ ഇതായിരിക്കാം ഏറ്റവും വലിയ വ്യത്യാസം. കുറെയേറെ ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരാൻ ഇന്ന് സമൂഹ മാധ്യമങ്ങൾക്കുള്ളതുപോലെയുള്ള കരുത്ത് മറ്റൊരു മാധ്യമത്തിനും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി ഓസ്ട്രേലിയൻ മലയാളികൾ എങ്ങനെ ഇതിന്റെ ഭാഗമാകുന്നു എന്ന് നോക്കാം. തലയിലൂടെ ഐസ് ഇട്ട വെള്ളം കോരിയൊഴിച്ച് നടത്തിയ ഐസ് ബക്കറ്റ് ചാലഞ്ച് നമ്മളിൽ പലരും ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടാകും. ഇതിൽ പങ്കെടുത്ത ഓസ്ട്രേലിയൻ മലയാളിയായ സ്റ്റെനി സെബാസ്റ്റ്യൻ തന്റെ അനുഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നു.
സ്ഥലത്ത് പെട്ടെന്ന് എന്റെ വീഡിയോ കണ്ടിട്ട് പലരും പറഞ്ഞു നീ അവസാനം ചൂടൊളിച്ച് പോയി ചാടിയതായിരുന്നു. ബട്ട് എങ്കിൽ കൂടിയും അത് ആ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ്, പിന്നെ ഫ്രണ്ട്സ് തമ്മില് ഈ ഒരു മെസ്സേജിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്യൂരിയസ്നെസ്, ചെറിയ ഒരു ആൻസൈറ്റി, അത് ഇതെല്ലാം ഒന്നിച്ചൊരു ബിഗ് ഫീലിംഗ് ആയിരുന്നു. അത് അതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടത്. ഞാൻ ചെയ്യണം വന്നിട്ട് എന്റെ കിഡ്സ് അവരെന്നെ നോമിനേറ്റ് ചെയ്യും, എന്നെ നോമിനേറ്റ് ചെയ്യുന്ന ഒത്തിരി ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് ഇറ്റ് വാസ് എ ഫൺ തിങ് ടു ഡു, ബട്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവരത് അറിയാണ്ടാണ് ഇത് ചെയ്തതെങ്കിലും പിന്നീട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ അവർക്ക് മനസ്സിലായി, അതായത് ദിസ് ഇസ് റിലേറ്റഡ് ടു ദിസ് ആൻഡ് ദിസ് ഇസ് വൈ വി ഡു ഇറ്റ്. അപ്പം ദാറ്റ് വാസ് അതൊരു നല്ലൊരു മെസ്സേജ് ആണ് നമ്മൾ സമൂഹത്തിന് കൊടുത്തത്. അതായത് ഇതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്റെ കുട്ടികളോട് ആ സമയത്ത് ഇതിനെ കുറിച്ചൊരു ഒരു സംഭാഷണം വരാനോ സാധ്യത വളരെ കുറവായിരുന്നു. പക്ഷെ ഇത് ചെയ്തത് കാരണം ഞാൻ എന്തിനത് ചെയ്തു, ഇത് എന്തിനു വേണ്ടി, ഇത് എന്തിനാണ് ഉപദേശിക്കുന്നത്, ഇതിനകത്ത് വരുന്ന ഈ ചാരിറ്റിയിൽ വരുന്ന ഇതും എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എല്ലാം അവർക്ക് അത് മനസ്സിലായി. എന്റെ പ്രിപ്പയർ ടു ഡു ഇറ്റ്.
അമയോട്രോപിക് ലാറ്ററൽ സ്ക്ലിറോസിസ് എന്ന തലച്ചോറിന്റെ മോട്ടോ ന്യൂറോണുകളുടെ അസുഖത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനായി നടത്തിയ ഈ ക്യാമ്പയിൻ സ്റ്റെനിക്ക് പ്രിയപ്പെട്ടതായത് ഇങ്ങനെയൊക്കെയാണ്.
രണ്ടു മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ആ സമയത്ത് തുടങ്ങിയ ഒരു സഡൻ ട്രെൻഡ് ആയിരുന്നു. അപ്പൊ അത് ഇങ്ങനെ ചുമ്മാ വാച്ച് ചെയ്തപ്പോ എന്റെ ഒരു ഫ്രണ്ട്, യുഎസ് എന്നുള്ള ഒരു ഫ്രണ്ടാണ് എന്നെ നോമിനേറ്റ് ചെയ്തത്. നോമിനേറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിനെ കുറിച്ച് ശരിക്കൊന്ന് മനസ്സിലാക്കിയത്. ആക്ച്വലി ഇത് ഫണ്ണായിട്ട് നോക്കിയതാണ്. കാത്തി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഓക്കെ ദിസ് സീംസ് ടു ബി ഫൺ. അപ്പൊ ഇത് എന്താണെന്ന് നോക്കിയേക്കാന്ന് വെച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി. അതായത് ഒന്ന്, എന്റെ പേഴ്സണൽ ഇൻസ്പിറേഷൻ സ്റ്റീവൻ ഹോക്കിൻസ്, ഹി ഹാസ് ബീൻ എ ബിഗ് മോട്ടിവേഷൻ ഫാക്ടർ. രണ്ട്, ഇറ്റ് യുണൈറ്റഡ് മീ ആൻഡ് കാത്തി ആഫ്റ്റർ എ വെരി ലോങ് ടൈം. ഞങ്ങൾ കാഷ്വൽ ഫ്രണ്ട്സ് ആയ നെറ്റിക്കൂടെ അങ്ങനെ കുറച്ച് കാലം അകച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ദിസ് ബ്രോട്ട് അസ് ടുഗദർ ആൻഡ് ഫോർ മീ ഇറ്റ് വാസ് അനദർ വേ ഓഫ് റീച്ചിങ് ഔട്ട് ടു മൈ അദർ ഫ്രണ്ട്സ് ആസ് വെൽ. സോ I felt that was a good thing, because when I nominated, I made sure I nominated people that I haven't really spoken to in a few months, that I have sometimes may have lost touch but have casually interacted over social media. പിന്നെ ഇതിന്റെ ഗുഡ് കോസ്,
ഫേസ്ബുക്ക് പുറത്തുവിട്ട കണക്കുകൾക്കനുസരിച്ച് 17 മില്യൺ വീഡിയോകളാണ് ഫേസ്ബുക്കിൽ മാത്രം അപ്ലോഡ് ചെയ്യപ്പെട്ടത്. 440 മില്യൺ ആളുകൾ അത് കണ്ടു. BBC പറയുന്നത് 115 മില്യൺ അമേരിക്കൻ ഡോളറാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് സമാഹരിച്ചത് എന്നാണ്. ഇതൊരു ക്യാമ്പയിൻ ആയിരുന്നെങ്കിൽ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിച്ചത് ഒരു മൂവ്മെന്റാണ്, മീ ടു എന്ന ഹാഷ്ടാഗ്. ടെറാന ബർക്ക് എന്ന സാമൂഹ്യ പ്രവർത്തക വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിവെച്ച ഈ പ്രചരണം പക്ഷെ കത്തിപ്പടരുന്നത് ഒക്ടോബർ 2017 ട്വിറ്ററിലൂടെയാണ്. ഹാവി വൈൻസ്റ്റൈൻ എന്ന ഹോളിവുഡ് ഭീമനെതിരായി ഹോളിവുഡിലെ നടിമാർ ഒരുമിച്ച് ചേരുന്നിടത്ത് നിന്നാണ് ഇതിന്റെ തുടക്കം. ലൈംഗിക പീഡനത്തിന്റെ ഇരകളുടെ അടക്കിവെച്ച അമർഷവും രോഷവും ദേഷ്യവും സങ്കടവും നിരാശയുമെല്ലാം ഇതിലൂടെ ലോകത്തെമ്പാടുമുള്ള സ്ത്രീകളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയത് ശ്രദ്ധിച്ചു കാണും. ഒരു നടിയായ അലിസ മിലാനോയുടെ ഒരു ട്വീറ്റിന് മറുപടിയായി 48 മണിക്കൂറുകൾക്കുള്ളിൽ 1 മില്യൺ ട്വീറ്റുകളാണ് ഹാഷ്ടാഗ് മീ ടു അല്ലെങ്കിൽ ഞാനും എന്നുറക്കെ പറഞ്ഞത്. ഇതിനെ വളരെ പോസിറ്റീവായ ഒരു ചലനമായി നോക്കിക്കാണുന്നു സിഡ്നിയിലെ ബിനു കുരുവിള.
നമ്മൾ ജനിച്ചപ്പോ മുതല് അല്ലെങ്കിൽ നമ്മൾക്കൊരു ഓർമ്മ വെച്ച കാലം മുതല് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെല്ലാവരും സെക്ഷൽ കമന്റ്സോ സെക്ഷൽ ഹരാസ്മെന്റോ ഏറ്റിട്ടുള്ളവരാണ് നമ്മൾ. അത് പക്ഷെ ഒരു പക്ഷെ പുറത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല, ഒരു ഭീകരമായിട്ടല്ലെങ്കിൽ പോലും ഒരു ചെറിയ തരത്തിലെങ്കിലും നമ്മൾ അത് അനുഭവിച്ചിട്ടുള്ളവരാണ്. അപ്പൊ നമ്മുടെ വിചാരം നമ്മൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മളോട് സംസാരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ സംസാരിച്ചപ്പോ നമ്മൾ കേട്ടിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ ഇതല്ല, ലോകം മുഴുവനുള്ള സ്ത്രീകൾക്കും ഇത് അനുഭവിച്ചിട്ടുണ്ടെന്നും, അല്ലെങ്കിൽ അവരെല്ലാം അത് പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല ഇതുവരെയും. ഈ 2017 ഒക്ടോബറിൽ മീ ടു എന്ന ഒരു ഒരു മൂവ്മെന്റ് കുറച്ച് സ്ത്രീകൾ കൂടി അത് ട്വിറ്ററിൽ തുടങ്ങിയപ്പോൾ അത് പുറത്തു വരണമെന്നും, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന സെക്ഷൽ ഹരാസ്മെന്റ് അത് വർക്കിലായാലും എവിടെയായാലും അവർ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഓരോ ഹരാസ്മെന്റ്സും അവർ ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മൾ എന്താ, എനിക്ക് അതിനകത്തേക്ക് കൂടുതൽ താല്പര്യം തോന്നിയത് എന്താന്ന് വെച്ചാൽ നമ്മൾ മാത്രമല്ല ഇത് അനുഭവിച്ചിട്ടുള്ളൂ, ലോകം മുഴുവനുള്ള സ്ത്രീകൾ ഇത് അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് ആർക്കും കൂടെ ഉള്ള പോലത്തെ ഒരു ഫീല്, അതാണ് എന്നെ അതിനകത്തേക്ക് കൂടുതൽ അടുപ്പിച്ചത്.
ഇങ്ങനെയുള്ള ചില സാമൂഹ്യ ഇടപെടലുകൾ നമ്മൾ ഓസ്ട്രേലിയയിലും കണ്ടു. മീറ്റ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് ഓസ്ട്രേലിയയുടെ ആട്ടിറച്ചിയുടെ പരസ്യത്തിൽ ഗണപതിയെ ഉൾപ്പെടുത്തിയതിനെതിരെ രാജ്യമെമ്പാടുമുള്ള ഇന്ത്യക്കാർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത് നാം കണ്ടതാണ്. അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് ബ്യൂറോ പരസ്യം പിൻവലിക്കുന്നതിലേക്ക് വരെ എത്തി നിന്നു കാര്യങ്ങൾ. ഇനി നമ്മൾ ഓസ്ട്രേലിയൻ മലയാളികൾക്കുമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ ഇടപെടലിന്റെ അനുഭവം. മകളുടെ അസുഖം മൂലം വിസ നിഷേധിക്കപ്പെട്ട അഡലൈഡിലെ മനു ജോർജ് സീന ദമ്പതികൾ, അവർക്ക് ഓസ്ട്രേലിയൻ വിസ തിരിച്ചുകിട്ടാൻ സഹായകരമായത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒട്ടേറെ പേർ നടത്തിയ ഇടപെടലുകളായിരുന്നു എന്ന് മനു ജോർജ് തന്നെ മുൻപൊരിക്കൽ SBS മലയാളത്തിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്.
ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് ഇന്ത്യൻ കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റി, സോഷ്യൽ മീഡിയ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, അല്ല നമ്മൾ നേരിട്ടും അറിയുന്നതും അറിയാത്ത ഒരുപാട് ആളുകൾ, ഓസ്ട്രേലിയൻസ്, ഇവരൊക്കെ ഈ ഇതെല്ലാം അറിഞ്ഞ് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ആ സപ്പോർട്ട് കൊണ്ട് മിനിസ്റ്റർ ഇത് റിവ്യൂ ചെയ്യാനായിട്ട് വീണ്ടും വില്ലിംഗ് ആയി. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ പീപ്പിൾസ് പവർ ആണ് അതിനകത്ത് മെയിൻ കീ ഫാക്ടർ. അതായത് ആളുകളുടെ ആ വികാരം, അവരെങ്ങനെയാണ് ഒരു റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് ഗവൺമെന്റ് കണ്ടു, നമ്മുടെ പ്രതികരണങ്ങളിൽ ന്യായമാണെന്നുള്ളത് കണ്ടു. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് 24 മണിക്കൂർ ആവുന്നതിന് മുമ്പ് തന്നെ ആ ഡിസിഷൻ വന്നത്.
നമ്മുടെ എല്ലാം വിരൽത്തുമ്പിൽ നിന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിപ്ലവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റയായും കൂട്ടായും സൃഷ്ടിക്കപ്പെടുന്ന ഈ വിപ്ലവങ്ങളിൽ നിങ്ങളുടെ കയ്യൊപ്പ് പൊതിയുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നിയമം എല്ലായിടത്തും ബാധകമാണ് എന്ന ഒരു ബോധ്യം വളരെ പ്രധാനമാണ്. ഓസ്ട്രേലിയയിൽ സോളിസിറ്ററായ മിട്ടു ഗോപാലൻ സോഷ്യൽ മീഡിയയിലെ ആക്ടിവിസത്തിന്റെ നിയമവശങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു.
നമ്മള് ലൈക്ക് യു നോ വെൻ ഇറ്റ്സ് എ പേഴ്സണൽ ഫ്രണ്ട് ടു ഫ്രണ്ട് ബേസിസിൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ഡിഫറെന്റ്. ഓഫ് കോഴ്സ് യു നോ യു കെൻ ഡു വാട്ട് എവർ യു വോണ്ട് ആസ് ലോങ് ആസ് യു ഹാവ് ദ കൺസെന്റ് ഓഫ് ദി അദർ പേഴ്സൺ. പക്ഷേ ഈ സിറ്റിസൺ ആക്ടിവിസം ഇസ് ബിക്കമിങ് സോ പോപ്പുലർ ഇൻ ദിസ് ഡേ ആൻഡ് ഏജ് ആൻഡ് എല്ലാ വക ഇഷ്യൂസിനും നമ്മൾ സോഷ്യൽ മീഡിയയാണ് റിസോർട്ട് ചെയ്യുന്നത് ഒരു സാധാരണക്കാരൻ ഇൻ റിലേഷൻ ടു വോയിസിങ് ഹിസ് ഓർ ഹർ ഒപ്പീനിയൻ. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കെയർഫുൾ ആവേണ്ടത്. നമ്മൾ മറ്റുള്ളവരുടെ പ്രൈവസിയും കോൺഫിഡൻഷ്യാലിറ്റി ഇഷ്യൂസ് ബ്രീച്ച് ചെയ്യണ്ടോ എന്നുള്ള കാര്യമാണ് ആലോചിക്കേണ്ടത്. അവരുടെ കൺസെന്റ് കൂടാതെ അവരുടെ ഇൻഫർമേഷൻ ഉപയോഗിച്ച് അവരെ പറ്റിയിട്ട് എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ വരുമ്പോഴാണ് ഇറ്റ് ക്രോസസ് ദ ലൈൻ, ഇറ്റ് ദെൻ ഗെറ്റ്സ് ഇൻ ടു ദ ഏരിയ ഓഫ് ഡിഫമേഷൻ. And if another breach of privacy as well, so other the information kodada nammal endengilum cheyyo pirikyo cheyumbrana it actually becomes illegal.
Okay, so nammal oru cheriya example edukkuvaanu. Ippo recent aayittu me too nu parnittu oru movement undarunnu Facebook ilum Twitter ilum ella undarunnu. Ippo aarengilum oralde personal aayittu oru story oru sexual harassment example aayittu parayanengil adine kurichu oru story share cheyyanu adu nammal out of sympathy, I mean if we are being sympathetic towards that person adu reshare cheyyanu vachu appalum namukku it applicable aanu ee confidentiality issues.
Again, any other circumstances nokkanam aa story ningada kayil engine vannapettathu ningalku adu publicly listed story ayirunnu adu privately shared story ayirunnu because ellarude friends listing public alla. Some people have their friends listed as private. Angana share in a story, you do not have the permission to share it publicly. So publicly listed a story anengil mathrame, like for example, if it's already been published in the media, if the name of the person published cheyittunde anganeke already identity reveal cheyittundengil, then of course you are mainly passing on the information as a third party. അല്ലെങ്കിൽ നിങ്ങളായിരിക്കും ആ പേഴ്സന്റെ ലൈക്കിനോ പെർമിഷൻ കൂടാതെ ആ ന്യൂസ് ആക്ച്വലി വേറൊരാൾക്ക് ആദ്യമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. ഇൻ വിച്ച് കേസ് യു ഡു നോട്ട് പ്രോബബ്ലി ഹാവ് ദി അതോറിറ്റി ഓർ പെർമിഷൻ ടു ഡു സോ, ആൻഡ് ദാറ്റ് ഇസ് വെയർ യു വുഡ് ആക്ച്വലി കോസ് സംതിങ് ടു ബി ബ്രീച്ച്ഡ്, ദി ബ്രീച്ച് ഓഫ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ഇഷ്യൂസ്. The Privacy Act kicks in straight away, and that person will have the right to sue you for falsely spreading the news without his or her consent.
ഒരു സെലിബ്രിറ്റിയുടെ കാര്യമാണ് പറയാന്ന് വിചാരിക്കാം. ഒരു സെലിബ്രിറ്റി പബ്ലിക്കായി ഷെയർ ചെയ്ത സ്റ്റോറി അത് നമ്മൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ?
Other, it's a bit different because again that person has already been in the public arena. Angana avaru already the actor or actresses anengil they are already in the public arena. Pasha adum ennum parinjittu you can't sort of defame someone. Pasha avaru already share the story anengil again it's already in the public forum laano list edirikkana adu privately you defend in aichir story ningala kayila adu avade permission kodada vannu petti anengil it's different. Whereas if publicly this the story share cheyunnondu because again they are in the public forum, they know what they're doing, they've already given the consent publicly by listing that story in the public forum to begin with. Adha aa oru vyathasam eppozhum nokkundathu.
Okay, ഇപ്പൊ നമ്മുടെ എംപ്ലോയേഴ്സ് അങ്ങനെയുള്ള ആളുകള് ഇത് ഒബ്സർവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് അതിനെന്തെങ്കിലും ലീഗലായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇപ്പൊ നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു സ്റ്റോറി അതിനോട് നമ്മുടെ എംപ്ലോയേഴ്സ് എഗ്രി ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അത് നമുക്കെതിരായിട്ട് ഉപയോഗിക്കപ്പെടുമോ?
If it's in a court scenario, definitely appeal them because any evidence that you can get on Facebook, any public forum or social media these days, courts do allow you to actually use that in as part of evidence because that's something that we rely on in everyday life these days. Pasha, if for example, if an employee goes and lists on his or her private page that something about that's happened, an incident that has happened in under the work situation or another, the employer does not actually have the right to actually use that private information. Whereas if the employee goes and lists on a public arena or a forum, തീർച്ചയായിട്ടും എംപ്ലോയർ കൻ യൂസ് അഗൈൻസ്റ്റ് ദാറ്റ് പേഴ്സൺ ഇഫ് ഹി ഓർ ഷീ ഓർ ദ കമ്പനി ഓർ ഓർഗനൈസേഷൻ വിഷസ് ടു ഡു സോ.
ഓക്കെ, അപ്പൊ ബേസിക്കലി ഇതിൽ പുമ്മിത്ത് പറഞ്ഞു തരുന്നത് എത്ര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും ബാക്കിയുള്ള ആളുകളുടെ കോൺഫിഡൻഷ്യാലിറ്റിയും പ്രൈവസിയും എല്ലാം റെസ്പെക്ട് ചെയ്ത് തന്നെ വേണം അത് ചെയ്യാൻ. അത് എപ്പോഴെങ്കിലും ഒരു ബ്രീച്ച് വന്നാൽ അത് നമുക്കെതിരായിട്ട് ഉപയോഗിക്കപ്പെടും അല്ലേ?
തീർച്ചയായിട്ടും. ആൻഡ് ഓൾസോ നമ്മളുടെ ഒപ്പീനിയൻ ഓൾസോ കുഡ് ബി ടേൺ അഗൈൻസ്റ്റ് അസ് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴോ ഒരു ജോലി പുതിയ ജോലി സ്ഥലത്ത് ചേർന്നിരിക്കുകയാണെങ്കിലോ അതോ ഇല്ലെങ്കിലോ വേറൊരു ഓർഗനൈസേഷനിൽ നമ്മളൊരു മെമ്പർ ആണെങ്കിലോ നമ്മൾ ഒരു ഒപ്പീനിയൻ ഒരു സ്ഥലത്ത് എക്സ്പ്രസ് ചെയ്താൽ ദാറ്റ്സ് ഓൾവേസ് ഔട്ട് ദെയർ ഇൻ ദ ഓപ്പൺ പബ്ലിക് ഫോറം. സോ അത് ദാറ്റ് കുഡ് ബി വർക്കിംഗ് അഗൈൻസ്റ്റ് അസ് ആസ് വെൽ. സോ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് തീർച്ചയായിട്ടും യു ഗോട്ട് ടു ബി സൂപ്പർ കെയർഫുൾ ഇൻ ദിസ് ഡേ ആൻഡ് ഏജ്.
മതത്തിന്റെയോ സംസ്കാരത്തിന്റെയോ രാജ്യത്തിന്റെയോ തൊലിയുടെ നിറത്തിന്റെയോ ഒരു തരത്തിലുള്ള അതിർവരമ്പുകളുമില്ലാതെ മനുഷ്യരുടെ എല്ലാം ചിന്തകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും കൂട്ടിയിണക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലെ സിറ്റിസൺ ആക്ടിവിസം.
Thank you for listening to SBS Radio's Malayalam program. Listen to the full program on Thursdays at 8 p.m. and Sundays at 9 p.m. on SBS Radio 2 channel on your digital TV or SBS Your Language app on mobile phone.